Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Adhan Udadharim Varindan Dhanadalpam. Idhanam Varadayan. Adhunda Urupayim Jiga, Idhaka Nirathiyat, Yabhyasa Prakadanamalaka Nirathiyat. ഇക്കാര്യം ഇനിയും മനനം തുടരുക. എവിടെയൊക്കെയാണ് പോരായ്മകൾ സംഭവിച്ചിരിക്കുന്നത് അത് സ്വയം തിരിച്ചറിയുക. ആ അല്പമായ അവിവേകത്തെ കൂടി നശിപ്പിക്കുക. നിസ്സാരമായ അവിവേകമാണ് ഇത് പ്രയോജനമുള്ളത്. ഇനി കാര്യമായ അവിവേകങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാം. ഇതുകൊണ്ടൊന്നും നേടാനില്ല, വളരെ തുച്ഛമാണ്. വിചാരിമേവ തേത്തവ ബ്രഹ്മ. അതുകൊണ്ട് ആത്മവിചാരം അത് തുടരുക. എന്തെങ്കിലും നേടി എന്ന് കരുതി അഭിമാനിക്കാതിരിക്കുക, സമാധാനിക്കാതിരിക്കുക. ഏവം ആചാര്യയുക്ത ശിഷ്യ ഏകാന്തേ ഉപവിഷ്ട സമാവിധ സൻ യഥോക്തം ആചാര്യേണ ആഗമം അർത്ഥത്തോ വിചാര്യ തർക്കതശ്ച നിർദ്ധാര്യ സ്വാനുഭവം കൃത്വ ആചാര്യ സകാശം ഉപഗമ്യ ഉവാച. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ എന്താണോ ശിഷ്യന് മനസ്സിലായി, നമ്മൾ കള്ളം പിടിച്ചു കഴിഞ്ഞു, ഇനി പുറമേ നടന്ന ഈ ജാടകളൊന്നും കാണിച്ചിട്ടൊരു കാര്യമില്ല. ഒരുപക്ഷെ വിഡ്ഢികൾ സ്വാമി എന്ന് വിളിച്ചെന്നിരിക്കും. പക്ഷെ ആചാര്യൻ മനസ്സിലാക്കുകയവൻ വെറും പൊള്ളയാണ്, ഇവനിൽ ഒരു കഴമ്പുമില്ല. പിന്നെ വിഡ്ഢികളുടെ അംഗീകാരം കൊണ്ട് എന്താ പ്രയോജനം? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട്, ബാഹ്യമായ ഭൗതികമായ പ്രയോജനം. ആധ്യാത്മികമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ എന്താണ്? ഈ ലോകം എന്ന് പറയുന്നത് ഒരു വിഡ്ഢികളുടെ സമൂഹമാണ്, സുബോധമില്ലാത്തവരുടെ സമൂഹമാണ്. അവരുടെ അംഗീകാരം, ബഹുമാനം, അതിനൊക്കെ എന്താ അർത്ഥമുള്ളത്? അതിനൊക്കെ എന്താ വിലയുള്ളത്? ആത്മബോധത്തിൻ്റെ വെളിച്ചത്തിൽ അതിന് യാതൊരു വിലയില്ല. അത് കിട്ടിയതുകൊണ്ടോ കിട്ടാതിരുന്നിട്ടോ ഒരു കാര്യമില്ല. പിന്നെ അവരുടെ മുമ്പ് ചെന്ന് വേഷഭൂഷാദികൾ കാണിച്ചിട്ട് എന്താ കാര്യം? ജാടകൻ കാണിച്ചിട്ട് എന്താ കാര്യം? ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു ശിഷ്യൻ? ആ സമൂഹത്തെ വിട്ട്, അത് വിട്ടിട്ട് എവിടെ പോയി? ഏകാന്തത്തിലേക്ക് പോയി. ശിഷ്യ ഏകാന്ത ഉപവിഷ്ട, അതെല്ലാം വിട്ടു. ഇതൊന്നും ആരെയും ബോധ്യപ്പെടുത്തി. അതിന് അംഗീകാരവും പ്രശംസയും ദക്ഷിണയൊന്നും വാങ്ങിയിട്ടൊരു കാര്യമില്ല എന്ന് കരുതി ഏകാന്ത ഉപവിഷ്ട. അവിടെ ഏകാന്തനായിരുന്നു വെച്ചാൽ മറ്റു വികാര വിചാരങ്ങളെല്ലാം വിട്ടിട്ട് തന്നിൽ തന്നെ താൻ തന്നെയായി തൻ്റെ വിചാര കേന്ദ്രം, താൻ തന്നെയായി തൻ്റെ വിചാരത്തിൻ്റെ ബിന്ദു, തന്നെ തന്നെ സമാഹിതനായി എന്ന് പറയും. ഏകാഗ്രനായി, തന്നെ തന്നെ ഏകാഗ്രനായി. മറ്റുള്ളതെല്ലാം വിട്ടു, ലോകത്തെ പാടെ വിട്ടു, ലോകത്തെ പാടെ തൻ്റെ മനസ്സിൽ നിന്ന് വിട്ടു എന്നർത്ഥം. അപ്പൊ ലോകത്തിൻ്റെ ആ ദ്വന്ദ്വങ്ങളിൽ നിന്നുള്ള ആകർഷണം, അതാണ് ഇതൊക്കെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ ദ്വന്ദ്വങ്ങളിലുള്ള ആകർഷണം, ആ ദ്വന്ദ്വ ആകർഷണങ്ങളെല്ലാം വിട്ടുകഴിഞ്ഞാൽ മനസ്സ് പിന്നെ തന്നിലേക്ക് തന്നെ തൻ്റെ പിടിവിട്ട് പോകത്തില്ല. ഈ ദ്വന്ദ്വങ്ങളിൽ ആകർഷണമുണ്ടെങ്കിൽ മനസ്സങ്ങോട്ട് പോകും. അവിടുത്തെ നേട്ടങ്ങൾ, അവിടുത്തെ ജയങ്ങൾ, അവിടുത്തെ ലാഭങ്ങൾ, അത് മനസ്സ് വിട്ടുകഴിഞ്ഞാൽ സമാഹിതനാണ്. അതാണ് അന്തർമുഖത എന്ന് പറയുന്നത്. അങ്ങനെ അവൻ അന്തർമുഖനായി. സൻ യഥോക്തം ആചാര്യേണ ആഗമം, ആചാര്യന്റെ ആഗമം, പരമ്പരയായി വന്ന ഉപദേശം. അതൊന്ന് പറഞ്ഞല്ലോ, ഇത് പാരമ്പര്യ സമ്പ്രദായത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഉപദേശമാണ് ആചാര്യൻ പറഞ്ഞു. ആ ഉപദേശത്തെ അർത്ഥദഹവിചാര്യ, അർത്ഥപൂർണമായി ചിന്തിച്ചു എന്നാണ്. വെറുതെ എന്തെങ്കിലും ചിന്തിക്കുകയല്ല. ആചാര്യൻ ഏത് രീതിയിലാണോ അതിനെ ഉപദേശിച്ചത് ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ട് സ്വന്തം മനസ്സിൽ നിന്ന് ഈ ലോകത്തെ പാടെ ത്യജിച്ചിട്ട്, അതാണ് ത്യാഗം, സന്യാസം എന്ന് പറയുന്നത്. അങ്ങനെ അർത്ഥധവിചാര്യ, അർത്ഥപൂർണമായി ചിന്തിച്ചിട്ട് അതിനൊട്ടും പതിരില്ലാതെ ശരിയായ രീതിയിൽ തന്നെ ഗ്രഹിച്ചവൻ ചിന്തിച്ച് തർക്കദശ അവിടെയാണ് അവനവൻ്റെ ബുദ്ധിയെ ഉപദേശിച്ച് ഉപയോഗിച്ചത്. യുക്തിയുക്തമായി ചിന്തിച്ച് നിർദ്ധാര്യ അന്തിമമായ അതിൻ്റെ താല്പര്യത്തെ അവൻ നിർണയിച്ചു ആന്തരികമായി. ഇതാണ് അതിൻ്റെ പരമാവധി എന്ന് സ്വയം നിർണയിച്ച് ആ പരമാവധിയിലെത്തി എത്തിയപ്പോഴും സ്വാനുഭവം കൊടുക്കുക. ഗുരുവിൻ്റെ ഉപദേശം തൻ്റെ അനുഭവമായി മാറി, അവനെ അനുഭവമാക്കി മാറ്റി, അനുഭവമായി മാറുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. എന്താണ് ഈ ദ്വന്ദ്വങ്ങളിൽ നിന്നെല്ലാം അവൻ മോചിച്ചു എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം മോചിച്ചു എന്നത്. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളാണ് ബാഹ്യമായി വരുന്ന ഈ പ്രലോഭനങ്ങളാണ് വിചാരത്തിന് തടസ്സമായിരിക്കുന്നത്. അതിൽപ്പെടുന്നതാണ് ഈ ഗുരുവാകുന്നതിനുള്ള മോഹവും മറ്റും. ആ പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം അവൻ മുക്തനായി ഏകാന്തതയിൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് അത് അവൻ്റെ അനുഭവത്തിൽ വന്നു. ഇത് അനുഭവത്തിൽ എത്തിച്ചേരുന്നതാണ്, അവൻ്റെ വഴിക്ക് പോയ, അവൻ്റെ നിയമങ്ങളനുസരിച്ച് പോയ, അവൻ്റെ വഴിയാണ് ഇവിടെ പറഞ്ഞത്. ആദ്യം അർത്ഥത വിചാര്യ, തർക്കദശ നിർദ്ധാര്യ, പിന്നെ സ്വാനുഭവം, അതാണ്. അപ്പോൾ ചിന്തയും യുക്തിയും അനുഭവത്തിലെത്തിക്കുന്നു എന്നാണ്. വേണ്ട രീതിയിൽ ആയി കഴിഞ്ഞ അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ രീതി എന്നുള്ളത്, സ്വാനുഭവം കൃത്വ ആചാര്യ സകാശം ഉപഗമ്യ വാച. ആചാര്യന്റെ അടുത്തെത്തി പറഞ്ഞു, മന്യേ അഹം മന്യേ, ഞാൻ ഇതിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ നേരത്തെയും എന്താ പറഞ്ഞത്, സുവേദ, ഞാൻ ഇതിനെ മനസ്സിലാക്കിയെന്നാണ്. ഇപ്പോഴും പറയുന്നു ഇതിനെ മനസ്സിലാക്കിയെന്ന്. പുതിയ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള ഒരു കാര്യം എന്താണോ, ഇത് മനസ്സിലായില്ലെങ്കിലും ഒരുവന് പറയാം അഹം മന്യേ, ഇത് മനസ്സിലായി. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലും ഒരുവൻ പറയുന്ന അത് തന്നെ അഹം മന്യേ. രണ്ടിടത്തും ശബ്ദം ഒന്ന് തന്നെ പ്രയോഗിക്കുന്നത്, പക്ഷെ ഒരിടത്തും മന്യെന്ന് പറഞ്ഞപ്പോൾ അവനറിയാം മനസ്സിലായിട്ടില്ല, ആചാര്യനും അറിയാം ഇത് മനസ്സിലായിട്ടില്ല. രണ്ടാമത് അഹം മന്യേ എന്ന് പറഞ്ഞപ്പോൾ അവനും ബോധ്യപ്പെട്ടു, അത് ആചാര്യനും ബോധ്യപ്പെട്ടു. അവൻ അറിഞ്ഞിട്ടാണ് പറയുന്നത്, അറിയാതെയും പറയാം, അറിഞ്ഞു, അറിഞ്ഞിട്ടും പറയാം, അറിഞ്ഞു. അപ്പൊ ശബ്ദത്തിലല്ല കാര്യം, ശബ്ദപ്രയോഗത്തിലല്ല കാര്യം. അപ്പൊ നിങ്ങളിതിനെ അറിഞ്ഞു എന്ന് പറയുന്നോ അല്ലെങ്കിൽ അറിയുന്നില്ല എന്ന് പറയുന്നോ എന്നുള്ളതിലല്ല, മറിച്ച് എന്താണ്, സ്വാനുഭവത്തിനാണ് മുഖ്യം. ഇവിടെ അവസാനമായി ഈ ശിഷ്യൻ സ്വാനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കും. സ്വാനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ശബ്ദപ്രയോഗത്തിന് നിയമമൊന്നുമില്ല, ഇന്നതായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരു നമ്മളെ ശിഷ്യൻ സുവേദ എന്ന് പറഞ്ഞപ്പോൾ ആചാര്യൻ പറഞ്ഞു, വെറുതെ നീ എന്നെ കളിപ്പിക്കാൻ പറയുകയാണ്, നീ പറയുന്നതിലൊരു കഴമ്പുമില്ല. രണ്ടാമത് അതേ ശിഷ്യൻ തന്നെ പറഞ്ഞു, എന്താണ്, അഹം അഥ ഇദാനീം വിദിതം ബ്രഹ്മ, എനിക്കിപ്പോ പിടികിട്ടി എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, എന്റെ കള്ളത്തരങ്ങളെല്ലാം പോയി എന്നേ അതിനർത്ഥമാണ്. മുമ്പ് ഞാൻ പറഞ്ഞപ്പോ അത് ചില കള്ളത്തരങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ഇവിടെയും കൽപ്പിച്ച് പറഞ്ഞതാണ്. അല്ലെങ്കിൽ എന്റെ കള്ളത്തെ ഞാൻ അറിയാതെ തന്നെ പറഞ്ഞതാണ്, എന്റെ ന്യൂനതയെ ഞാൻ മനസ്സിലാക്കാതെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അങ്ങയുടെ ഉപദേശത്തിൽ നിന്ന് എനിക്കുണ്ടായ ഒരു ആപാദജ്ഞാനം, ഒരു സാമാന്യ ജ്ഞാനം, ആ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. പക്ഷെ അവിടെ വേണ്ടത്ര വിചാരമോ വേണ്ടത്ര തർക്കമോ അതിനു വരേണ്ട സ്വാനുഭവം ഉണ്ടായിരുന്നില്ല, അതൊന്നും ഉണ്ടാകാതെ ഞാൻ പറഞ്ഞു പോയതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പൊ സ്വാനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുക. അപ്പൊ ഒരാൾക്ക് വ്യക്തമായും പറയും, എന്താണോ വേദാഹം, ഞാൻ ഇതിനെ അറിയുന്നു, പുരുഷം മഹാന്തം, ഈ മഹാനായ പുരുഷനെ ഞാൻ അറിയുന്നു എന്ന് ഋഷി പറയുന്നത് ആ രീതിയിലാണ്. അവിടെ ഈ അജ്ഞാനവും അതിന്റെ ഫലമായി വരുന്ന കാപട്യങ്ങളും എല്ലാം ഒഴിഞ്ഞിട്ട് സ്വയം പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് പറയാം. അങ്ങനെ ശബ്ദം പ്രയോഗിക്കുന്നതിന് ഒരു തെറ്റുണ്ട്. അതാണ് ഇവിടെ രണ്ടാമത് ശിഷ്യൻ പറയുന്നത്. അതിനെ ആചാര്യൻ അംഗീകരിക്കുന്നുണ്ട്. അതാണ് ഈ ആഗമ സമ്പ്രദായം, ഉപദേശ സമ്പ്രദായം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലല്ലേ ഇത് ഉപദേശിക്കാൻ പറ്റും. ഇത് പറയുന്ന ഇത് ഒരു പരമ്പരയിലൂടെ ഇത് ഉപദേശം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പരമ്പരയിൽ ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇതിന്റെ സാക്ഷാത്കാരം അത് ഉണ്ടായാൽ മതിയാവും. ഉണ്ടായാലേ ഈ പാരമ്പര്യം നിലനിൽക്കത്തുള്ളൂ, വിദ്യാ പാരമ്പര്യം. അത് ഓരോ ഗുരുക്കന്മാരിലും സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിനെ ശ്രുതി അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിദിതം എന്നിവിടെ പറയുന്നത്. ഞാനിതിനെ അറിഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ ഇത് ഈ സത്യം ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരു അംഗീകരിക്കുന്നു. അതാണ് അവസാനം പറഞ്ഞ എന്താണ് മന്യേ വിദിതം. അത്രയും മാത്രം ശിഷ്യന്റെ അഭിപ്രായം, അന്തിമമായ അഭിപ്രായം. യദി മന്യസേ സുവേദേതി ദഹരമേവാഭിനൂനം ത്വം വേദ്ധ ബ്രഹ്മണോ രൂപം യദസ്യ ത്വം യദസ്യ ച ദേവേഷു അധനു മീമാംസ്യമേവതേ മന്യേ വിദിതം. ഞാൻ ഈ സത്യത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അത് ഭ്രമം കൂടാതെ, സംശയം കൂടാതെ, അജ്ഞാനം കൂടാതെ. എങ്ങനെയാണത്? കഥം ഇതി എങ്ങനെയാണ് ശ്രുത? എങ്ങനെയാണോ മുൻ ആചാര്യന്മാർ അവരവരുടെ അനുഭവത്തെ പ്രകാശിപ്പിച്ചത്, അതുപോലെ ഇവിടെ ശിഷ്യനും അങ്ങനെ പ്രകാശിപ്പിക്കുകയാണ്. നാഹം മന്യേ സുവേദേതി നൈവാഹം മന്യേ സുവേദ ബ്രഹ്മേതി. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ സുവേദാന്ന്, ആ അർത്ഥത്തിലല്ല ഇപ്പൊ പറയും. ഇതിനൊരു വിഷയമായി അറിഞ്ഞു എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അതിനൊരു വിഷയമായി അറിയുക എന്ന് പറയുമ്പോൾ ചിന്തയുടെ വിഷയമാണ്, മനനത്തിന്റെ വിഷയമായി അറിയുക എന്നുള്ളതാണ് ആണ് അറിവിന്റെ വിശേഷത. ഞാനതിനെ അറിഞ്ഞെന്ന് സാധാരണഗതി പറയുമ്പോൾ ഞാനതിനെക്കുറിച്ച് മനനം ചെയ്തു, മനനം ചെയ്യുന്നതുകൊണ്ട് മനസ്സുകൊണ്ട് അതിനെ മനസ്സിലൂടെ അറിഞ്ഞു എന്ന് പറയുന്നതാണ്. അത് ഏതുപോലെയാണോ ഒരു വസ്തുവിനെ നമ്മൾ നേരിട്ട് കാണാതെ അതിന്റെ പ്രതിബിംബത്തെ കണ്ണാടിയിലൂടെ കാണുന്നത് പോലെയാണ്. അപ്പൊ കണ്ണാടിയുടെ തെളിച്ചമനുസരിച്ച് പ്രതിബിംബത്തിനും തെളിച്ചം ഉണ്ടാവും എന്ന് വിചാരിച്ചത് നേരിട്ടൊരു കാഴ്ചയല്ലല്ലോ. നേരിട്ട് കാഴ്ചയാകുന്നില്ല. അതിനെ ആ വസ്തുവിന്റെ പ്രത്യക്ഷം എന്ന് നമുക്ക് പറയാം. ആ വസ്തുവിൽ എത്രമാത്രം വ്യക്തത ഉണ്ടായാലും ശരി ഒരു ന്യൂനതയുണ്ടാകും. എന്താണ്? വസ്തുവോടെ പ്രകടമാകാതിരിക്കുക, പ്രത്യക്ഷമാകാതിരിക്കുക. എന്നാൽ ബിംബത്തിലൂടെ ആ വസ്തുവിനെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ നമ്മൾ അറിയുക. അതുകൊണ്ട് കണ്ണാടിയിലൂടെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ വസ്തുവിന്റെ പല സ്വഭാവ മഹിമകളും നമ്മൾ അറിയുന്നു, പല വിശേഷങ്ങളും അറിയുന്നു. ഇതിന് ഇന്നതാണ്, ഇതിന്റെ നിറം ഇന്നതാണ്, ഇതിന്റെ ഇനം ഇന്നതാണ്, ഇത് ഇന്ന തരത്തിലുള്ളതാണ്, ഇതെല്ലാം അറിയുന്നു. പക്ഷെ അറിവ് നമുക്ക് പൂർണ്ണത അവകാശപ്പെടാൻ പോയി. എന്തുകൊണ്ട്? അതിന്റെ ആ പ്രത്യക്ഷം നേരിട്ടുള്ള അറിവ് അതല്ല. അപ്പോ ആ കണ്ണാടിയിലൂടെ അറിയുക, പ്രതിബിംബ ഉപാധിയിലൂടെ അറിയുക. പ്രതിബിംബ ഉപാധിയിലൂടെ പ്രതിബിംബമായിട്ട് അറിയുക, അതാണ് മനസ്സിലൂടെ അറിയുന്നത്. അതല്ല, അങ്ങനെ മനസ്സിലൂടെ അറിയുമ്പോൾ പറയുന്നതാണ് സ്വേദ. സ്വേദ എന്നറിയും. ഇവിടെ പറയുന്നത് നഹം മന്യേ സ്വേദ, ആ ഘട്ടം ഞാൻ കടന്നു. അത് മനസ്സിന്റെ ഒരു കൗശലമാണ്, മനസ്സിന്റെ ഒരു തട്ടിപ്പാണ്. സ്വയം ജ്ഞാനിയാണെന്ന് ഭ്രമിപ്പിക്കുന്നതാണ് മനസ്സ്. അതല്ല, അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു അവകാശവാദം ഞാൻ പറയുന്നില്ല. സുവേദ നാഹം മന്യേ സുവേദേതി നൈവാഹം മന്യേ സുവേദ ബ്രഹ്മേതി നൈവത്രഹി വിദിതം ത്വയ ബ്രഹ്മേത്യുക്ത്യാഹ നൂന വേദേതി. അറിയുന്നില്ല എന്നും അങ്ങനെ ധരിക്കില്ല. അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വയമജ്ഞനായി, ശ്രവണ മനനങ്ങളെല്ലാം നിഷ്ഫലമായി. അങ്ങനെയുമല്ല പറഞ്ഞല്ലോ, ഇത് വിദിത അവിദിതങ്ങൾക്ക് അപ്പുറമാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിദിതം എന്നങ്ങനെ പറയാൻ കഴിയും? സ്വാനുഭവത്തിന്റെ നില എന്ന് പറയുന്നത് ഇവിടെ സ്വാഭാവികമല്ല എന്ന് പറയുകയാണ്. ജ്ഞാനാജ്ഞാനങ്ങൾക്ക് അപ്പുറമുള്ള നിലയാണ് സ്വാനുഭവം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ അനുഭവം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ദ്വന്ദ്വങ്ങളെ കുറിച്ചുള്ള അനുഭവം. ആ അനുഭവത്തിലാണ് നിൽക്കുന്നത് ജ്ഞാനാജ്ഞാനങ്ങൾ. ഇവിടെ പറയുന്ന അങ്ങനെയല്ല. സ്വ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അനുഭവം. അവിടെ ജ്ഞാനാജ്ഞാനങ്ങൾക്ക് നിലയില്ല, അത് പ്രകാശമാത്രം. അത് നമ്മൾ കാണുന്ന നിഴലും വെളിച്ചവും, വെളിച്ചത്തെ അപേക്ഷിച്ച് നിൽക്കുന്ന നിഴലല്ല. അല്ലെങ്കിൽ രണ്ടും ഇലകർന്ന് ഇടകലർന്ന് നിൽക്കുന്നതുമല്ല, അത് കേവല പ്രകാശം മാത്രം. അതുകൊണ്ടവിടെ നൂന വേദേതി അങ്ങനെ പറയാനും വയ്യ. വേദച്ചേതി ശ്രദ്ധ ന വേദച്ച, അറിയുന്നൊന്നുമില്ല, അറിയുന്നില്ല എന്ന്. അത് കേവല പ്രകാശമാണ്. നനു വിപ്രതിഷിദ്ധം നാഹം മന്യുസ് വേദേതി നൂന വേദേതി വേദച്ചേതി. ഇതിനൊരു വൈരുദ്ധ്യമുണ്ടല്ലോ. അറിയില്ലെന്ന് പറയാൻ വയ്യ, അറിയുന്നില്ലെന്ന് പറയാൻ വയ്യ എന്നാണല്ലോ പറയുന്നത്. യതി ന മന്യസ്യ സുവേദേതി കഥം മന്യസ്യ വേദച്ച. സുവേദം വ്യക്തമായി അറിയുന്നു എന്ന് പറയാൻ വയ്യെങ്കിൽ പിന്നെ വേദച്ച എന്നങ്ങനെ പറയാൻ പറ്റും? അറിയുന്നു എന്നങ്ങനെ പറയാൻ പറ്റും? ഇതെന്താണ് ഇതിന്റെ? അധ മനുഷ്യ വേദേവേരി കഠിന മനുഷ്യ സുവേദേരി. അല്ല, ഇനി അറിയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ സുവേദ എന്നതുകൊണ്ട് പറഞ്ഞുകൂടാ? ചോദിക്കും എന്താണ് നിങ്ങൾ ഈ ശബ്ദജാലം വാക്കസരത്ത് നടത്തുന്നത്? എന്താണ് ഇതിന്റെ താല്പര്യം? ഏകം വസ്തു ഏന ജ്ഞായതേ തേനൈവ തദേവ വസ്തു സുവിജ്ഞായതേ ന സുവിജ്ഞായതേ വിപ്രസിദ്ധം സംശയ വിപരീയവും വർജയിക്കുക. ഒരു വസ്തു ഒരാൾ അറിയുന്നു, അവനറിയുന്നില്ല എന്നും പറയുകയാണെങ്കിൽ അവിടെ എന്താണ്? അത് സംശയമോ വിപരീയവുമായിരിക്കും. ഒരു വസ്തുവിനെ കുറിച്ചുള്ള സംശയത്തിൽ അങ്ങനെ പറയാം, ഞാൻ അറിയുന്നു അറിയുന്നു, ഇത് തൂണാണോ അതോ കള്ളനാണോ, അത് അറിയുന്നില്ല. രണ്ടും പറയാൻ വയ്യ. തൂണാണെന്നറിയുന്നു എന്ന് പറയാൻ വയ്യ, കാരണം കള്ളനാണെന്നറിയുന്നു. കള്ളനാണെന്നറിയുന്നു എന്ന് പറയാൻ വയ്യ, തൂണാണെന്നറിയുന്നു. സംശയത്തിൽ വരാം, ഭ്രാന്തിയിലും വരാം. രജ്ജുവാണെന്ന് അറിയുന്നില്ല, മറിച്ച് സർപ്പമാണെന്ന് അറിയുന്നു. അല്ലാതെ നമ്മുടെ വ്യാവഹാരികമായ ജ്ഞാനത്തിന് ഒരു വസ്തുവിനെ സംബന്ധിച്ച് അറിയുന്നു അറിയുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതൊരു വാക്കസർത്തിനപ്പുറം എന്താണുള്ളത്? എന്നുവെച്ചാൽ ബ്രഹ്മ സംശയിതത്വേനും ചെയ്യും വിപരീതത്വേന വേദി നീ എന്തും ശക്യം. ബ്രഹ്മത്തെ സംബന്ധിച്ച് നിന്റെ സ്വസ്വരൂപം, അതിൽ സംശയിക്കുക അല്ലെങ്കിൽ അതിനെ വിപരീതമായി അറിയുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അങ്ങനെയൊന്നും നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ. സംശയ വിപരീയൂഹി സർവത്ര അനർത്ഥക അനർത്ഥത്വനൈവ പ്രസിദ്ധവും. സംശയവിര്യങ്ങൾ സർവത്ര അനർത്ഥത്തെ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് ആത്മാവിനെ സംബന്ധിച്ചും അവസാന ശ്രോതാവിനെ സംശയത്തിലോ വിപരീതത്തിലോ എത്തിക്കുകയാണോ എന്നുവെച്ചാൽ പറയാറുണ്ടല്ലോ, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണോ? ഏവം ആചാര്യേണ വിചാല്യമനോ വിശിഷ്യുന വിചശാല. ആചാര്യൻ വീണ്ടും എന്താണ്? ശിഷ്യനെ പരീക്ഷിക്കുന്നു. പക്ഷേ ശിഷ്യന് ഒരു മാറ്റം ഉണ്ടായില്ല. ഇവനി പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇവന് സംഭവിക്കുമോ പരീക്ഷിച്ചു നോക്കാം. ഇവന്റെ ഈ ബോധത്തിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടോ? ഇവന്റെ ആത്മസാക്ഷാത്കാരം അതിന്റെ പരിപൂർണതയിലാണോ? സംശയവിപര്യങ്ങൾ നശിച്ചതാണോ? അജ്ഞാനശൂന്യമാണോ? ആചാര്യൻ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നു ആ ബോധത്തെ. പക്ഷേ വിചാല, ശിഷ്യനിൽ ഒരു മാറ്റം ഉണ്ടായില്ല. അവനവന്റെ പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അവൻ ആത്മപ്രതിഷ്ഠിതനായി പറയുന്നു. എന്താണ്? അന്യദൈവത്തെ വിജിത അധു അവിജിതാതിരി നിത്യാചാര്യോക്തം ആഗമ സമ്പ്രദായ ബലാ ഉപപത്തി അനുഭവ ബലാഗർജത ബ്രഹ്മവിദ്യയാം ദൃഢനിശ്ചയതാം ദർശയൻ ആത്മന. ആചാര്യുക്ത ആഗമ സമ്പ്രദായ ബല, ഒന്ന് അവന്റെ ബലം എന്താണ്? ഇത് നിങ്ങൾക്ക് ഇത് തന്റെ ഭ്രാന്തിയാണ് എന്ന് ആക്ഷേപിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇതിന് ഒരു സമ്പ്രദായത്തിന്റെ ബലമുണ്ട്. ഇത് അനേക തലമുറകളിലൂടെ ആചാര്യ സമ്പ്രദായത്തിലൂടെ വന്നതാണ്. എനിക്കൊരു സുപ്രഭാതത്തിലുണ്ടായ ഒരു വിഭ്രാന്തിയ പൂർവാചാര്യ സമ്മതമായൊരു കാര്യമാണ്. അതൊരു ബലം. താൻ തന്റെ കൽപ്പനയിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്റെ സ്വന്തം ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, നാളെ ആ അനുഭവം മാറിയെന്ന് വരാം, ഇന്ന് പറഞ്ഞത് ഞാൻ മാറ്റി പറയേണ്ടി വരും. ഇതങ്ങനെ ഇത് ചിരപരീക്ഷിതമായ ഒരു സമ്പ്രദായത്തിലൂടെ കടന്നു വന്നതാണ്. അനാദിയായ സമ്പ്രദായത്തിലൂടെ കടന്നു വന്നതാണ് ഈ വിദ്യം. ഒരാൾ പരീക്ഷിച്ച അനേകം പേർ പരീക്ഷിച്ചതാണ്. പരീക്ഷിച്ചതിൽ ഉറപ്പുവരുത്തിയാണ്, സംശയരഹിതമായി അവർ ബോധിച്ചതാണ്. ആ മാർഗത്തിൽ എത്തിപ്പെട്ടവനാണ് ഞാനും. അതുകൊണ്ട് ഇതെന്റെ വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. ഈ അനുഭവം ഭ്രമാത്മകമാകാം, നാളെ ഈ അനുഭവം മാറി ഞാൻ മറ്റൊന്ന് പറയാം എന്ന് നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. എന്തുകൊണ്ടിത് ആചാര്യ ആഗമ സമ്പ്രദായബല. എനിക്ക് ഈ ആഗമത്തിന്റെ ഈ സമ്പ്രദായത്തിന്റെ പിൻബലമുണ്ട്. ആ അനുഭവത്തെ പിൻപറ്റിയാണ് എന്റെ അനുഭവം നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, ഉപപത്തി എന്റെ ഉപപത്തിക്കും ശ്രോതാക്കളുടെ ഉപപത്തിക്കും ചേരുന്നതാണ്, യുക്തിക്ക് നിരക്കുന്നതാണ്. നിങ്ങൾ ലൗകികമായ തെറ്റും ശരിയും നിശ്ചയിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആധ്യാത്മികം പോട്ടെ, ഓരോ വ്യക്തിയുടെയും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും ഓരോ വ്യക്തിയുടെയും യുക്തിയുടെ അടിസ്ഥാനത്തിലും. ലോകത്തിനെന്തായാലും നിങ്ങൾക്ക് ശരിയായ അറിവും തെറ്റായ അറിവുമുണ്ട്. അവിടെയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആത്യന്തികമായ യുക്തിയെയും സ്വാനുഭവത്തെയും ആശ്രയിക്കുന്നു. അങ്ങനെ ഈ ലോകത്ത് നിങ്ങൾക്ക് സത്യവും അസത്യവും ശരിയും തെറ്റും യഥാർത്ഥവും അയഥാർത്ഥവും യഥാർത്ഥ ബോധവും ഭ്രാന്തിയും എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉണ്ടാകാമെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ ഞാനും നിങ്ങൾക്കുണ്ടാകാമെങ്കിൽ, ഇവിടെ അത് തന്നെയാണ് ആർക്കും സ്വീകാര്യമായിരിക്കുന്ന യുക്തി അനുഭവം, ആർക്കും എത്തിച്ചേരാമെന്നുള്ള അനുഭവം. ഇത് രണ്ടും ഇതിനെ സംബന്ധിച്ചുകൊണ്ട്, ഇപ്പം മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ യുക്തിയുടെയും അനുഭവത്തിന്റെയും ബലത്തിൽ ഇത് ശരി എന്ന് പറയാമെങ്കിൽ, ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇവിടെയും യുക്തിയും അനുഭവം ഉണ്ടല്ലോ, ഇതിന്റെ ബലത്തിൽ ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് പറഞ്ഞുകൂടാ? അതുകൊണ്ട് ഇതിനും യുക്തിയും അനുഭവമുള്ളതാണ്. കേവലം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്റെ യുക്തിയോ എന്റെ അനുഭവമല്ല ഇത്, ഉപദേശ സമ്പ്രദായത്തിലെ യുക്തിയും അനുഭവമാണ്. അതുകൊണ്ട് ഇതിൽ സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ജഗർജ ഗർജിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അത് നിന്നിടത്തു നിന്നും മാറിയില്ല എന്ന്, സ്വന്തം അനുഭവത്തിൽ നിന്നും മാറേണ്ട ആവശ്യമില്ല. അനുഭവത്തിൽ നിന്ന് എന്തിനും മാറണം? ഭ്രാന്തിയിൽ നിന്ന് മാറാം, പക്ഷെ സ്വാനുഭവത്തിൽ നിന്ന് ഒരുവൻ എന്തിനും മാറണം? അപ്പൊ ആചാര്യൻ എന്തൊക്കെ പരീക്ഷിച്ചിട്ടും അവൻ ജഗർജ എന്ന് അവൻ ഗർജിച്ചു, അവൻ തന്റെ അഭിപ്രായത്തിൽ അനുഭവത്തിൽ തന്നെ ഉറച്ചു നിന്നു. ബ്രഹ്മവിദ്യായാം ദൃഢനിശ്ചയതാം ദർശയം, ബ്രഹ്മവിദ്യയിലുള്ള തന്റെ ദൃഢനിശ്ചയത്തെ പ്രദർശയൻ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്റെ ആ ഉറപ്പിനെ, തന്റെ യഥാർത്ഥത്തിലുള്ള വ്യക്തതയെ, അനുഭവത്തിലുള്ള വ്യക്തതയെ. ഇവന് ഏറ്റവും വ്യക്തമായിരിക്കുന്ന എന്താണ്? സ്വാനുഭവം. ആ അനുഭവം തനിക്ക് വ്യക്തമായതുകൊണ്ട് തന്നെ സംശയരഹിതമായി അവനതിനെ പ്രകടിപ്പിച്ചു, വ്യക്തമാക്കി. കഥമിപ്പിച്ചതേ, എങ്ങനെ അവൻ വ്യക്തമാക്കി? ഗുരുവിന്റെ പരീക്ഷണം തുടർന്നിട്ടും അവനെങ്ങനെ അവന്റെ അനുഭവത്തിൽ ഉറച്ചു നിന്നു, എങ്ങനെ അത് പ്രകാശിപ്പിച്ചു, അതടുത്ത് പറയും. യോ യഹ കശ്ചിത് നഹ അസ്മാകം സബ്രഹ്മചാരണ മധ്യേ തത് മതുത്തം വചനം തത്വവേദ സ തദ്ബ്രഹ്മവേദ പറയുന്നു. കശ്ചിത് അസ്മാകം സബ്രഹ്മചാരണ മധ്യേ, സബ്രഹ്മചാരികളുടെ മധ്യത്തിൽ ഗുരുൻ ശിഷ്യന്മാരോട് ഉദ്ദേശിക്കുക. ഒരു ബ്രഹ്മചാരി മാത്രമല്ല, പലരും സബ്രഹ്മചാരികൾ എല്ലാവരും എന്നാണ്. ഒപ്പമുള്ളവർ, എന്റെ ഒപ്പമുള്ളവരുടെ കൂട്ടത്തിൽ മതുത്വം വചനം തത്വവേദ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമായി ഗ്രഹിക്കുന്നത് അവൻ സതത് ബ്രഹ്മവേദ, അവൻ ആ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു. അറിയുന്നു പറഞ്ഞു അതുകൊണ്ട് അറിഞ്ഞു എന്നല്ല, പറഞ്ഞതുകൊണ്ട് അറിയണമെന്നുമില്ല, പക്ഷെ പറയുന്നത് തത്വത്തിൽ ഗ്രഹിക്കണം. തത്വത്തിൽ ഗ്രഹിക്കുക എന്നുള്ളതാണ്, യഥാർത്ഥത്തിൽ ഗ്രഹിക്കുക എന്നുള്ളതാണ് മുഖ്യം. പറഞ്ഞ പുതിയ കാര്യമുണ്ട്, മുമ്പ് പറഞ്ഞത് തന്നെയാണ്, ആചാര്യൻ പറഞ്ഞത് തന്നെയാണ്, പൂർവാചാര്യന്മാർ പറഞ്ഞത് തന്നെയാണ്, ഇപ്പൊ ശിഷ്യനേറ്റവും പറയുന്നു. അപ്പോ ശിഷ്യൻ പറയുന്നു, ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എന്താണ് ഈ തത്വം, അങ്ങ് പറഞ്ഞതും ഞാൻ പറഞ്ഞതുമായ തത്വം, ഈ തത്വത്തെ ആരാണോ തത്വത്തിൽ ഗ്രഹിക്കുന്നത് അവനും ഇതറിയുന്നു. അപ്പൊ ചുറ്റുമുള്ള ഒരു ആക്ഷേപം പറയേണ്ട കാര്യമില്ല, നീ ഇതറിയാതെ പറയണമെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ തത്വത്തിൽ ഗ്രഹിക്കുക എന്നുള്ളതാണ് മുഖ്യം. അപ്പോ ശ്രവണത്തിൽ ഗ്രഹണം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ശ്രവിച്ചാൽ എന്തെങ്കിലും ഗ്രഹിക്കാതിരിക്കും. പറഞ്ഞല്ലോ പശ്ചിത് യഥാവത് പശ്ചിത് അയഥാവത്, എന്തെങ്കിലും ഗ്രഹിച്ചു തന്നെ തീർത്തും. പക്ഷെ അവിടെ വരുന്ന ന്യൂനത എന്താണ്? തത്വത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അവനോട് ശിഷ്യൻ പറയുന്നു, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇത് തത്വത്തിൽ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ തത്വത്തിലുള്ള ഗ്രഹണം എന്ന് പറയുന്നത് എന്താണ്? അജ്ഞാനജന്യങ്ങളായിരിക്കുന്ന സംശയ വിഭ്രാന്തികളൊന്നും കൂടാതെ ജ്ഞാനം കേവലം തന്റെ ഭ്രാന്തമായ ആരോപണമാകാൻ പാടില്ല, തന്നിലുള്ള മുക്തി കേവലം ആരോപിതമായിരിക്കാൻ പാടില്ല. അതാണ് ഭ്രാന്തമായ അനുഭവങ്ങളെന്ന് പറയുന്നത്. അതൊന്നും കൂടാതെ യഥാർത്ഥത്തിൽ ഗ്രഹിക്കുന്നത് പറഞ്ഞല്ലോ, അത് മുമ്പ് പറഞ്ഞ സ്വഭാവ ദോഷ ക്ഷയം അപേക്ഷ ഭാഷികാരം പറഞ്ഞു. ഈ ഭ്രാന്തിയും സംശയങ്ങളുമെല്ലാം ഉണ്ടാക്കുന്ന ആ സ്വഭാവ ദോഷങ്ങളെല്ലാം നശിച്ച് ആ മാലിന്യങ്ങളെല്ലാം ദൂരീകരിച്ച് ആരുടെ ഉള്ളിലാണോ ഇത് പ്രകാശിക്കുന്നത് മറവില്ലാതെ, അവൻ തത്വത്തിൽ ഗ്രഹിക്കുന്നു, ഞാൻ മാത്രമല്ല ഗ്രഹിക്കുന്നത്, അവനും ഈ തത്വത്തെ യഥാർത്ഥത്തിൽ ഗ്രഹിക്കുന്നു. തദ്വേദ തദ്ബ്രഹ്മവേദ കിം പുനഃ തദ്വചനം ഇത്യാഹ നൂന വേദേതി വേദച. പറഞ്ഞത് തന്നെയാണ് ഇതിനെ അവിജ്ഞാതം വിജാനത, അവിജ്ഞാതം അവിജാനത എന്ന് പറയുന്നതും അന്യദേവതദ് വിദിതാ അധോ അവിദിതാ അധി എന്നെല്ലാം പറഞ്ഞതും അതിന്റെ തത്വത്തിലെത്തിച്ചേർന്ന് ഗ്രഹിക്കുന്നു അത്. അതുകൊണ്ട് ശിഷ്യൻ പറയുന്നത് എന്താണ്, ഇത് എന്റെ ഒരു പ്രത്യേക അവകാശവാദമൊന്നുമല്ല, ഇത് ആർക്ക് സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. സർവരും ഇതെന്താണ്, ആ സ്വഭാവദോഷക്ഷയത്തെ അപേക്ഷിക്കുന്നുണ്ട്. ആ സ്വഭാവദോഷക്ഷയം സംഭവിക്കുമ്പോൾ ഇത് എല്ലാവരിലും ഇത് മറ നീങ്ങി പ്രകാശിക്കും. സർവസിദ്ധമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ആഗമ സമ്പ്രദായം ഉപദേശ സമ്പ്രദായം നിലനിൽക്കുന്നത് എന്ന് ശിഷ്യൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നാഹം മന്യേ സുവേദേതി നവേദേതി വേദച യോനസ് തദ്വേദ തദ്വേദ നവേദേതി വേദച.